അവന്റെ മകനായ ആസാവിന് പകരം രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് കൊത്ത് സമ്പത്സരം സ്വസ്ഥതയുണ്ടായി. ആസാദിന്റെ ദൈവവുമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവൻ എന്റെ ദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭവിഗ്രഹങ്ങളിൽ ഉടച്ച് അശ്വതാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അവനെല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. യഹൂദ അവന് വിശ്രമം നൽകിയത് കൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാലും ആ സമ്മത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായികയാലും അവൻ യഹൂദയിൽ പുറപ്പെട്ട് പട്ടണങ്ങളെ പണിതു. അവൻ യഹൂദ്യരോടും നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് വിട്ടും അതിലും ഗോപുരവും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചത് കൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെടിപ്പായി പണിത് തീർത്തു. ആശ്രയിക്കുവാൻ പരിചയം കുന്തവും എടുത്തവരായി 300,000 യഹൂദ്യരും ചെറുപരിചയ എടുപ്പാനും മില്ലുകുലപ്പാനും പ്രാപ്തരായ 280,000 ബെന്യാമീനരുമുള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. അനന്തരം കുശനായ സേരഹ് 1,000,000 ആളുകളും 300 രഥമുള്ള സൈന്യത്തോടും കൂടെ അവരുടെ നേരെ പുറപ്പെട്ടു. മാരേശ അവരെ ചെന്നു. ആസാവിന്റെ നേരെ പുറപ്പെട്ടു. അവർ മാരേശയ്ക്ക് സമീപം ഷഫാത്ത് താഴ്വരയിൽ പടയ്ക്ക് അണിവരുന്നു. ആസാദന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യർ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശരെ തോൽക്കുമാറാക്കി. കൂശർ ഓടിപ്പോയി. ആസയും അവനോടുകൂടെ ഉണ്ടായിരുന്നു. പടജനവും അവരെ ഗരാത്താർവരോട് പിന്തുടർന്നു. കൂശരാരും ജീവനോട് ശേഷിക്കാതെ പെട്ടുപോയി. അവർ യഹോവയെയും അവന്റെ സൈന്യത്തിന്റെയും മുമ്പാകെ നശിച്ചുപോയി. അവർ വളരെ കവർച്ചയും എടുത്തുകൊണ്ടുപോന്നു. അവർ കരാറിന് മറ്റുള്ള പട്ടണങ്ങളെല്ലാം നശിപ്പിച്ച് യഹോവയെങ്കിൽ നിന്ന് ഭീതി അവരുടെ മേൽ വീണിരുന്നു. അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു. അവയിൽ കൊള്ളവളരി ഉണ്ടായിരുന്നു. അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെയും ആക്രമിച്ചു. അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപഹരിച്ചു. യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അനന്തരം ഓരേദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ അസയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്നാൽ, അസയും എല്ലാ യഹൂദ്യരും ബെന്യാമീനരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദേവ് ഉപദേശിക്കുന്ന എല്ലാ പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതെയിരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞു. അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. ആ കാലത്ത് പോക്കുവരവിന് സമാധാനമില്ലാതെ വണ്ണം ദേശനിവാസികളൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവമോരെ സകല കഷ്ടതയാലും പീഡിപ്പിച്ചത് കൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്ത് കളഞ്ഞു. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് ഫലമുണ്ടാകും. ആശ ഈ വാക്കുകളും ഓദേ പ്രവാചകന്റെ പ്രവചനം കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു. യഹൂദയുടെയും ബെന്യാമിന്റെയും ദേശത്ത് നിന്നൊരുക്കെയും എഫ്രയീം മലനാട്ടിൽ നിന്ന് അവർ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ലേച്ഛവിഗ്രഹങ്ങളെ നീക്കിക്കളയുകയും യഹോവയുടെ മണ്ഡപത്തിന് മുൻപിലുള്ള യഹോവയുടെ ആ ഇടം പുതുക്കുകയും ചെയ്തു. പിന്നെ അവൻ എൽക്കായെ യഹൂദരും ബെന്യാമീനരും എഫ്രയീമിൽ നിന്ന് മനശ്ശെയിൽ നിന്നും ശിമോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്ന് വാർക്കുന്നവരായി കൂട്ടിവരുത്തി. അവന്റെ ദൈവമായ യഹോവനോടുകൂടെ ഉണ്ടായിരുന്ന കണ്ടിട്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്നു അവനോട് ചേർന്നു. ഇങ്ങനെ അവർ ആസയുടെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ 3-ാം മാസത്തിൽ യെരുശലേമിൽ വന്നുകൂടി. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്നും അവർ 700 കണളയും 7,000 ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിച്ചു കൊള്ളുന്ന ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്ന ഒരു നിയമം ചെയ്തു. അവർ ആഘോഷത്തോടും ആർപ്പോടും കാഹളത്തോടും കൊഴിലുകളോടും കൂടെ സത്യം ചെയ്തു. എല്ലാ യഹൂദ്യരും സത്യം നിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്തു. പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചത് കൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ആസാ രാജാവ് തന്റെ അമ്മയായ മയഖയെയും
അവൾ അല്ലേരേക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് രാജ്യസ്ഥാനത്ത് നിന്ന് നീക്കി കളഞ്ഞു. അവളുടെ മ്ലേച്ഛ വിഗ്രഹം ആശാ വെട്ടി തകർത്തു, ഹിദ്രോൻ തോട്ടിങ്കൽ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാരികൾ ഇസ്രായേലിൽ നീക്കം വന്നില്ല. എങ്കിലും ആശയുടെ ഹൃദയം അവന്റെ ജീവകാലം ഒക്കെ ഏകാഗ്രമായിരുന്നു. വെള്ളി, പൊന്ന്, ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചുമായ വസ്തുക്കളെ അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ആശയുടെ വാഴ്ചയുടെ 35 സംവത്സരം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല. ആശയുടെ വാഴ്ചയുടെ 36 ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയേശ യഹൂദയ്ക്ക് നേരെ വന്ന് യഹൂദ രാജാവായ ആശയുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെയും സമ്മതിപ്പിക്കാതെ വണ്ണം രാമയെ പണിതുറപ്പിച്ചപ്പോൾ ആശാ യഹൂദയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമശക്കിൽ വെച്ച് വസിച്ച് ആരാം രാജാവായ ബെൻഹദദിന് കൊടുത്തയച്ചു. എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബയേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുകൂടെ നിന്റെ സഖ്യത തെയ്യിക്കണമെന്ന് പറഞ്ഞു. ബെൻഹദദ് ആശാ രാജാവിന്റെ വാക്ക് കേട്ട് തന്റെ സേനാപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. അവർ ഈവനും ദാനും അബേൽ മയീമും നഫ്താലിയുടെ സകല സഭാനഗരങ്ങളും പിടിച്ചടക്കി. ബയേശ ഇത് കേട്ടപ്പോൾ രാമയെ പണിയുന്നതിന്റെ പ്രവൃത്തി നിർത്തിവെച്ചു. അപ്പോൾ ആശാ രാജാവ് യഹൂദരെയൊക്കെയും കൂട്ടി ബയേശ പണിത രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി. അവൻ അതുകൊണ്ട് ഗേബയും നിസ്പയും പണിത് പണികഴിപ്പിച്ചു. ആ കാലത്ത് ദർശകനായ അനാനി യഹൂദ രാജാവായ ആശയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹൂദയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. വിശരും ലഭ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവരോടും കൂടി ഒരു മഹാസൈന്യമായിരുന്നില്ലയോ? എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. യഹോവയുടെ കണ്ണ് തങ്ങളെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലാവിടവും ഉടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി യുദ്ധങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആശാ ദർശകനോട് കുതിച്ചു, അവനെ കാരാഗൃഹത്തിലാക്കി. ഈ കാര്യം നിമിത്തം അവന് അവനോട് ഗ്രഹകോപമുണ്ടായിരുന്നു. ആ സമയത്ത് ആശാ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു. ആശയുടെ വൃത്താന്തങ്ങൾ ആദ്യ അവസാനം യഹൂദയിലും ഇസ്രായേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആശയ്ക്ക് തന്റെ വാഴ്ചയുടെ 39 ആണ്ടിൽ കാലിന് ദീനം പിടിച്ചു. ദീനമതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ എത്രയാ അന്വേഷിച്ചത്. ആശാ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ വാഴ്ചയുടെ 41 ആണ്ടിൽ മരിച്ചു. അവൻ ദാരിദ്ര്യത്തിൽ തനിക്കായിട്ട് വെട്ടിച്ചിരുന്ന സ്വന്ത കലറിയിൽ അവനെ അടക്കം ചെയ്തു. വൈദ്യന്മാരുടെ യോഗപ്രകാരം ഉണ്ടാക്കിയ സുഗന്ധവർഗം പലതരം പരിമള സാധനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവന് വേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു. അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളെയൊക്കെയും സൈന്യങ്ങളെയാക്കി. യഹൂദ ദേശത്തും തന്റെ അപ്പനായ ആസ പിടിച്ച എഫ്രയീം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും അത്ഭുതങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദയും യഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മനവും വളരെ ഉണ്ടായി. അവന്റെ ഹൃദയം യഹോയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശോരപ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ തന്റെ വാഴ്ചയുടെ 3 ആണ്ടിൽ യഹൂദ നഗരത്തിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹായിൽ ഒബേദ്യാവ്, സുഗരിയാവ്, നഥാനിയൽ, മീഖ എന്നീ തന്റെ പ്രഭുക്കന്മാരെ അവരോടുകൂടെ ചെമരിയാവ്, നഥന്യാവ്, സബദ്യാവ്, ആസായേൽ, ഷെമി രാമോത്ത്, യോഹാനാഥാൻ, അദോനിയാവ്, തോബിയാവ്, അദോനിയാവ് എന്നീ ലേവിയരെയവരോടുകൂടെ എലിശമ, യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. അവർ യഹൂദയിൽ ഉപദേശിച്ചു. യഹൂദ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ യഹൂദ നഗരത്തിലെ ഒക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. യഹോവയിൽ നിന്നൊരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ ചില രാജ്യങ്ങളിൽ മേലും വീണിരുന്നത് കൊണ്ട് അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. ഫിലിസ്ത്യരിലും ചിലർ യഹോശാഫാത്തിന് കാഴ്ചയും കപ്പവുമായി വെള്ളിയും കൊണ്ടുവന്നു. ആരാധ്യരും അവന് 7,700 ആട്ടുകൊറ്റനും 7,000 700 വെള്ളാട്ട് കൊറ്റനുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു. യഹോശാഫാത്ത് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. യഹോവേ യഹൂദയിൽ കോട്ടകളെയും സംഹാര നഗരങ്ങളെയും പണിതു. അവന് യഹൂദ നഗരങ്ങളിൽ വളരെ പ്രവൃത്തി ഉണ്ടായിരുന്നു. പരമാക്രമശാലികളായ യോദ്ധാക്കൾ യെരുശലേമിൽ ഉണ്ടായിരുന്നു. പിതൃഭവനം പിതൃഭവനമായുള്ള അവരുടെ എണ്ണമാവിത് യഹൂദയുടെ സഹസ്രധാരന്മാർ. ആർദാ പ്രഭു, അവനോടുകൂടെ 300,000 പരാക്രമശാലികൾ. അവന്റെ ശേഷം യോഹാനാൻ പ്രഭു, അവനോട് 280,000 പേർ. അവന്റെ ശേഷം തന്നെത്താൻ മനഃപൂർവ്വമായി യഹോവയ്ക്ക് പരമേൽപ്പിച്ചവനായ സിക്രിയുടെ മകൻ അമസ്യാവ്, അവനോടുകൂടെ 200,000 പരാക്രമശാലികൾ. ബെന്യാമീനിൽ നിന്നും പരാക്രമശാലിയായ എലദ്യാവനോട് വില്ലും പരിചയം ധരിച്ച് 200,000 പേർ. അവന്റെ ശേഷം യോഹസാബ, അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ 180,000 പേർ. രാജാവ് യഹൂദയിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിനെ സേവ ചെയ്യുന്നവർ വെറു തന്നെ. യഹോസഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ചില സമ്മത്സരം കഴിഞ്ഞ ശേഷം അവൻ സമരിയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു. ആഹാബ് അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറസ്തു. ഗിലെയാദിന്റെ ഗ്രാമത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യോഹശഫാത്തിന് നീ എന്നോടുകൂടെ ഗിലെയാദിലെ ഗ്രാമത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. അവനവനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോടുകൂടെ യുദ്ധത്തിന് പോരാം എന്ന് പറഞ്ഞു. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തിയവരോട് ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിനെ അവർ പുറപ്പെടുക, ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്ത് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോയുടെ പ്രവാചകനായി ഇനി ആരുമില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോശഫാത്തിനോട് നാം യഹോയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെ കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ഇമ്മളയുടെ മകനായ മിഖായാവ് എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുത് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു. ഇമ്മളയുടെ മകനായ മിഖായാവെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് സമരിയുടെ പടിവാതിലിരുന്ന് ഒരു വിശാല സ്ഥലത്ത് താൻ തന്റെ സിംഹാസനത്തിലിരുന്നു. പ്രവാചകർ ഒക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. കനാനയുടെ മകനായ സെദെക്യാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി. ഇവരെ കൊണ്ട് ആരാമ്യരെ അവർ ഒഴുക്കും വരെ കത്തിക്കുകയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട് നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായി ഇരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കട്ടെ, നീ ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖായാവ്, യഹോവയാണ് എന്റെ ദൈവം, അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അവൻ രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖായാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോവുകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു എന്ന് ചോദിച്ചു. അതിനെ അവൻ, പുറപ്പെടുവേൻ, നിങ്ങൾ കൃതാർത്ഥരാകും, അവർ നിങ്ങളുടെ കയ്യിൽ വിൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. രാജാവ് അവനോട്, നീ യഹോയുടെ നഗരത്തിൽ സത്യമല്ലാതെ അതൊന്നും എന്നോട് പറയരുതെന്ന്, എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു. അതിന് അവൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ വിശ്രയമിലെയൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്ന ഞാൻ കണ്ടു, അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല, ഇവർ ഓരോരുത്തർ താൻ തന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഇവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്, ഞാൻ യഹോയുടെ വചനം കേട്ടുകൊള്ളുവിൻ, എന്നാൽ യഹോയുടെ വചനം കേട്ടുകൊള്ളുവിൻ, യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവന്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവ് ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും എന്ന് പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുന്നോട്ട് വന്ന് യഹോയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. യഹോവനോട് ഏതിനാൽ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഞാൻ ചെന്ന് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഘോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. ആകിയാൽ ഇതാ യഹോവ ബോഷ്കിന്റെ ആത്മാവിനെ നിന്റെ വചപ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെ കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കെനയയുടെ മകനായ സിദക്കിയാവ് അടുക്ക് ചെന്ന് മീഖായാവേ ചെകിട്ടത്തടിച്ചു, നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയിലായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖായാവ്, നീ വിളിക്കേണ്ടതിന് അറുതേടി നടക്കുന്ന ദിവസം നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മീഖായാവിനെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോളം അടങ്ങി വരുവോളം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറവീൻ. അതിന് മീഖായാവ്, നീ സമാധാനത്തോളം അടങ്ങി വരുന്നെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവായ യോഹോശഫാത്തും ഗിലയാദിലെ രാമോത്തിലേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ രാജാവ് യോഹോശഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ പടയിൽ കടന്നു. എന്നാൽ ആരാം രാജാവിന്റെ രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകിയാൽ രഥനായകന്മാർ യോഹോശഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യോഹോശഫാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു, അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു, അവർ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി. എന്നാൽ ഒരുത്തൻ യാദൃശ്യ വില്ലു കൊലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു. അവൻ തന്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക, ഞാൻ കഠിനമായ മുറവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പട കഠിനമായി തീർന്നത് കൊണ്ട് ഇസ്രായേൽ രാജാവ് സന്ധ്യ വരെ ആര്യാമേക്കർ തേരഥത്തിൽ നിവർന്നു നിന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ മരിച്ചുപോയി. യഹൂദ രാജാവായ യോഹോശഫാത്ത് യെരുശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടങ്ങി മറിഞ്ഞു വന്നപ്പോൾ ഹനാനിയുടെ മകനായ യഹൂദർശകൻ അവനെ എതിരേറ്റിരുന്ന് യഹോശഫാത്ത് രാജാവിനോട്, ദുഷ്ടനെ സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോയെ ഭയക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു എങ്കിലും നീ അശേര പ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സിരിക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നും കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹോശഫാത്ത് യെരുശലേമിൽ പാർത്തു. ബേർശേബ മുതൽ എഫ്രയീം മലനാട്ട് വരെ ജനത്തിന്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ചു. അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിലേക്ക് തിരിച്ചു വരുത്തി. അവൻ ദേശത്തും പട്ടണം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായസന്മാരെ നിയമിച്ചു. നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളത്, നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി എത്രയായി ന്യായപാലനം ചെയ്യുന്നത്? ന്യായപാലനത്തിൽ അവൻ നിങ്ങളോട് ഇരിക്കുന്നു. ആകയാൽ യഹോവയെ ഭയം നിങ്ങളിലുണ്ടായിരിക്കട്ടെ, സൂക്ഷിച്ചു പ്രവർത്തിച്ചു കൊള്ളുവീൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ. യെരുശലേമിലും യഹൂദ യഹോശഫാത്തിലെ പേരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിന്റെ പിതൃഭവനത്തലവന്മാരിൽ ചിലരെയും യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു. അവർ യെരുശലേമിൽ മടങ്ങി വന്നു. അവൻ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ യഹോവ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം. അതത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായ പ്രമാണത്തെയും കൽപ്പനയെയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ അവർ യഹോവയോട് അകൃത്യം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങൾ കുറ്റക്കാരായിരിക്കേണ്ടതിന് തീർന്ന് അങ്ങനെ ചെയ്തുകൊള്ളുവീൻ. ഇതാ മഹാപുരോഹിതനായ മരിയാവ് യഹോയുടെ എല്ലാ കാര്യത്തിലും യഹൂദാഗൃഹത്തിന്റെ പ്രഭുവായ ഇസ്മായേലിന്റെ മകൻ സെബദ്യാവ് രാജാവിന്റെ എല്ലാ കാര്യത്തിലും അത് നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു. ലേവ്യരും ഉദ്യോഗസ്ഥന്മാരുമായി നിങ്ങൾക്ക് ഉണ്ട്. ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുവീൻ. യഹോവ നല്ലവരോടുകൂടെയിരിക്കും. അതിനുശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയ്യുന്നരിൽ ചിലരും യഹോശഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ ചെന്ന് യഹോശഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്നും നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻ ഗതയെ യശ്നോ ഗ്രാമത്തിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോവയോട് സഹായം ചോദിപ്പാൻ. യഹൂദ്യർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രവാകാരത്തിൽ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യം നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെയും സ്വരാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നും ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു ന്യായവിധികളെ, വാൾ, മഹാമാരി, ക്ഷാമം എന്നിവങ്ങളുടെ വല്ല അനുഭവവും അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ, ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷണ വരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് തിരുനാമത്തിന് വേണ്ടി നിനക്ക് ഒരു വ്യസിദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ മിസ്രയേൽ ദേശത്ത് നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോബ്യരെയും സ്ഥീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ, ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങൾക്ക് നേരെ വരുന്ന ഈ വലിയ സമൂഹത്തെ എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കി തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദിയരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യയെ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ ഇയേലിന്റെ മകനായ ഗനിയാവിന്റെ മകനായ സെഗരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവാശാഫാത്ത് രാജാവുമായുള്ളവരെ, കേട്ടുകൊള്ളുവീൻ. യഹോവ പ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റെ അത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. ഇതാ, അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ ഏറുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ പുരുകുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം മണങ്ങി യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. ചേഹത്തിരും ചേരഹിരുമായ ലേവിയർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ അടികാലത്ത് എഴുന്നേറ്റ് തെക്കാവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്തിൽ നിന്നുകൊണ്ട് യഹൂദ്യരും യെരൂശലേം നിവാസികളും ആയുള്ളവരോ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരോടും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ ജനത്തോടും ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴുവാനും വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നും ചൊല്ലുവാനും യഹോവയെ സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു, ദൈവമേ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. പറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവിനും
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ അർത്ഥാനും വാഴ്ത്തപ്പെട്ടനാങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പ്രഭാതം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകം അതിൻ്റെതായ പ്രവർത്തന മേഖലകളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിന്റെ താല്പര്യങ്ങളെയൊക്കെ വെടിഞ്ഞ് അല്പസമയം ദൈവസന്നിധിയിൽ ശാന്തമായി ഇരുന്ന് തമ്പുരാൻ ജീവിതം ചെയ്യുന്ന വലിയ നന്മകളെ ഭക്തിയോട് ഓർക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ജീവാൻ തക്കോണം നമുക്ക് തന്ന ആരോഗ്യത്തിനും ബലത്തിനും നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയിൽ അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന വന്യപിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ ബി സി വേർഗീസ് അച്ഛൻ, ഐസക്കച്ചൻ, അതുപോലെ തന്നെ എല്ലാ വൈദികരെയും, റോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ദൈവമക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാനും നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ദൈവസ്ഥാനത്തിന്റെ രുചിച്ചറിഞ്ഞ് ഇതിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ. ഞങ്ങളുടെ മനസ്സും ഹൃദയമൊക്കെ അങ്ങയുടെ തലങ്ങളിൽ പകരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് സംബന്ധിക്കാം. മാമനച്ചന്റെ നേതൃത്വത്തിൽ ചേട്ട ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും, അതിനെ തുടർന്ന് പ്രാർത്ഥന തുടരുന്നതായിരിക്കും.
വിശേഷ ഗീതങ്ങളിലെ 61-ാമത്തെ ഗാനം എല്ലാവർക്കും പരിചിതമായ പഴയ ഒരു പാട്ടാണ്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേട്ടവാക്യങ്ങൾ ജീവന യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക സർവനാമവാക്യങ്ങൾ ജീവന്റെ വാക്യങ്ങൾ ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മവരണം മാറും നീതിയില
ോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ,
ഞങ്ങളോട് തന്നെ ചെയ്യണമേ, കർത്താവേ ദിവസം കൈക്കൊണ്ട് ഞങ്ങളോട് ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞറിയമേ നിനക്ക് സമാധാനം.
ോ ദൈവത്തെ പ്രസവിച്ച മാതാവായ വാഴ്ത്തപ്പെട്ട മറിയാമിന് ഭാഗ്യം. ദൈവ കുഞ്ഞാടിനെ അവളുടെ മുഴം കാലിൽ വഹിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. തന്റെ തേജസ് കൊണ്ടോ ഉഗ്രതയേറിയ അഗ്നിജ്വാല കൊണ്ടോ അവൾക്ക് ഉപദ്രവം തട്ടിയില്ല. തന്റെ ശക്തി അവളെ താങ്ങിയതിനാൽ അവൾ തന്നെ വഹിച്ചു. റോമേന്മാർ ഏതിൽ പൂട്ടപ്പെട്ടിരിക്കുന്നു ആ രഥം തന്നെ വഹിക്കുന്നു. വൃക്ഷവും തീക്കൽപ്പാറയും മത്സ്യവും പ്രകൃത്യാജിതമായി ഫലം നൽകിയ മൂന്നുദാഹരണങ്ങൾ സഭ കാട്ടി സഭ കാവ്യർക്കെതിരായി ഉപദേശപാലനം ചെയ്തു. വൃക്ഷം കുഞ്ഞാടിനെ ജനിപ്പിക്കുകയും തീക്കൽപ്പാറ വെള്ളമൊഴുക്കുകയും മത്സ്യം വെള്ളിപ്പണം നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ കന്യകയുടെ പ്രസവത്തെ കുറിച്ച് സംശയിക്കുന്നവനെ നിസ്സാരനാക്കി കളയുന്നു. വാഴ്ത്തപ്പെട്ട മാതാവേ നിന്റെ പ്രാർത്ഥന ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവേ നിന്റെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ പുണ്യപ്പെടുത്തുമാറാകണമേ. മനുഷ്യപുത്രി എല്ലാ എത്ര വലിയ പദവിയിലേക്ക് ഉയർത്തുന്നുവെന്ന് മറിയാമിനെ കുറിച്ച് അത്ഭുതത്തോടെ ഞാൻ പ്രസ്താവിക്കും. കൃപയാൽ പുത്രൻ അവളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയും ദൈവപുത്രന്റെ മാതാവാകുവാൻ തക്കവണ്ണം അവൾ തന്നെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. സൗമ്യരിലും ശാന്തരിലും അല്ലാതെ ഞാൻ ഇവിടെ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ജനിച്ചിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും താഴ്ത്തപ്പെട്ടവളെന്ന് സൂക്ഷിച്ചു കണ്ടതിനാൽ അവളിൽ താൻ വസിച്ചു. മറിയാമിനെ പോലെ ആരും ഒരു നാളും പിന്നെ പെട്ടിട്ടില്ല. അതിനാൽ അവളെ പോലെ ആരും ഉയർത്തിയിട്ടില്ലെന്നുള്ളത് സ്പഷ്ടമായിരിക്കുന്നു. ദൈവപുത്ര 9 മാസം നിന്നെ വഹിച്ച മാതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾ നിന്ന് കോപത്തിന്റെ വടികളെ നീക്കിക്കളയ
സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഇപ്രഭാതം നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയബോധത്തോടും ദൈവഭയത്തോടും ശുശ്രൂഷയിൽ നമുക്ക് ഭാഗമാകാം. ആമുഖമായി ഒരു സങ്കീർത്തനത്തിലെ 2 വാക്യം ഓർപ്പിക്കട്ടെ. 36-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയിൽ സന്തോഷിക്കും. എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയിൽ സന്തോഷിക്കും. ദാവീദിന്റെ സങ്കീർത്തനമാണ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ തുടക്കം ഒരു വേദനാജനകമായ പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നത്. പലപ്പോഴും ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ പ്രത്യേകതയാണ് തുടക്കം തന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചില വേദനയുടെ തലങ്ങളിൽ നിന്ന് പല സങ്കീർത്തനങ്ങളും ആരംഭിക്കുന്നത്. ആ വേദന അതൊരു പ്രാർത്ഥനയായി ദൈവമുമ്പാകെ എത്തിച്ചേരുമ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്നും ലഭിക്കുന്ന ദൈവിക നന്മ അനുഭവിച്ച് ആ നന്മ അല്ലെങ്കിൽ ഏത് പ്രതിബന്ധത്തിനും ദൈവസന്നിധിയിൽ ഒരു മറുപടി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം രുചിച്ചറിഞ്ഞ് ലോകത്തോട് ഏറ്റുപറയുന്ന സങ്കീർത്തനങ്ങളാണ് ദാവീദ് രാജാവിന്റെ സങ്കീർത്തനങ്ങളിലൊക്കെ കൂടുതൽ നിഴലിക്കുന്നത്. അത് മറ്റാരോ പറഞ്ഞൊരു കഥയുടെ അല്ലെങ്കിൽ മറ്റാരോടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തിന് വിളിച്ചിട്ട് പറയുന്നതല്ല, തന്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞൊരു സങ്കീർത്തനത്തിന്റെ ഒരു 2 ഭാഗമാണ്, 2 സംഗീതത്തിന്റെ ഈരടികളാണ്. എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവന്റെ രക്ഷയിൽ സന്തോഷിക്കും. ഒരു മനുഷ്യനത് പറയാൻ കഴിയുന്നത് പലപ്പോഴും പരിപൂർണമായി ദൈവത്തിന്റെ കൃപ കണ്ടെത്തതിനു ശേഷമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില രക്ഷ അതിന്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ആകസ്മികമായോ മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ ലഭിച്ചതല്ല. അതിനേക്കാളുപരി എന്റെ ജീവിതത്തിൽ ഏത് പ്രതിബന്ധങ്ങളിലും ഞാൻ അനുഭവിക്കുന്ന നന്മ എന്റെ തമ്പരാൻ ഒരുക്കിയെന്നുള്ള തിരിച്ചറിവ് പരിപൂർണമായി അനുഭവിക്കാൻ കഴിഞ്ഞൊരു മനുഷ്യനായതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടി അത് ഏറ്റു പറയാനും മടിയില്ലാതെ തന്റെ വിശ്വാസം താൻ ഏറ്റു പറഞ്ഞത്. എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, ഏത് വേദനയുടെ മധ്യത്തിലും ലോകമെല്ലാം കൈവിടുമ്പോഴും അവന്റെ മുമ്പ് ആ കണ്ണുനീരോടെ ഹൃദയം പകരുമ്പോൾ വളരെ ആർക്കും സാധിക്കാത്ത അത്ഭുതകരമായ വഴികളിൽ കൂടി ദൈവത്തിന്റെ കരങ്ങൾ നീട്ടി നമ്മളെ താങ്ങും. അവന്റെ രക്ഷയിൽ സന്തോഷിച്ചു, അവൻ എനിക്കൊരുക്കിയ രക്ഷയിൽ സന്തോഷിക്കുന്ന ദാവീദ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, യഹോവേ നിനക്ക് തുല്യനാര്? എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എന്റെ അസ്ഥികളൊക്കെയും പറഞ്ഞു. എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഈ പാർട്ട് ഓഫ് മൈ ബോഡി ദാവീദിന്റെ എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും, കാരണം എല്ലാ അവയവങ്ങളും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളും രക്ഷപ്പെടുന്നത് അങ്ങയുടെ കരുണയാലാകുന്നു. എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നിന്നെ മഹത്വപ്പെടുത്തും. അതാകട്ടെ നമ്മുടെ വിശ്വാസവും, അതാകട്ടെ നമ്മുടെ ഏറ്റുപറച്ചിലെ പ്രഖ്യാപനമൊക്കെ. ആ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഈ കൂട്ടായ്മകളും ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ഈ സമയത്ത് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ കാനോലിക ക്രമീകരണ പ്രകാരം നമ്മൾ കൂതോശീസോ ഞായറാഴ്ചയിൽ നമ്മൾ ആരംഭിച്ചു. സഭയുടെ പുതുവർഷം ആരംഭിക്കുകയാണ്. അടുത്ത ആഴ്ച രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കൂതോശീസോ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുക. ശുദ്ധീകരിക്കപ്പെട്ട സഭയെ ദൈവമുമ്പാകെ ഭക്തിയോടുകൂടി പ്രതിഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ് കൂതോശീസോ എന്നുള്ളത് നമുക്കറിയാം. സഭയുടെ ശുദ്ധീകരണവും സഭയുടെ പ്രതിഷ്ഠയും എന്നൊക്കെ പറയുന്നത് തന്നെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ആളുകളുടെയും സമർപ്പണമാണ്. ഓരോ വർഷവും സഭ ഈ ഒരു ചിന്ത നമുക്ക് ഫലമേൽപ്പിക്കുന്നത് നമ്മൾ കൂടുതൽ വിശുദ്ധിയിലും അതിനേക്കാളുള്ള ഒരു അവിശുദ്ധി പരിപൂർണ സമർപ്പണത്തിലേക്ക് ഈ ലോകത്തിൽ നിന്ന് അവസാന ശ്വാസം വേർപെടുന്ന നിമിഷം വരികയും ദൈവത്തിൽ ലയിച്ചു നേരത്തൊക്കെ ഉള്ള ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും ഔന്നതി പ്രാപിക്കണം എന്നുള്ള ബോധത്തോടുകൂടിയാണ് ആ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പിതാക്കന്മാരെ സ്മരിക്കാനുള്ളത് ദീർഘകാലം ബാഹ്യ കേരള പത്രാസനത്തിന്റെ, അതായത് കൽക്കട്ട പത്രാസനത്തിന്റെ പത്രാപൂലത്തിയായിരുന്ന സ്തേഫാനോസ് മാർ തേവോദോസ് സഭയുടെ 12 ഓർമ്മയാണ്. ഫിലായി സെന്റ് തോമസ് ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ പറ്റിയൊക്കെ നമുക്കറിയാം. ബാഹ്യ കേരളത്തില് തിയോഫിലോസിനെ പോലൊക്കെ തന്നെ ഒരു സഭയ്ക്ക് ഒരു വലിയ സാധ്യത ഉളവാക്കിയാണ്. നോർത്ത് ഇന്ത്യയിലെ ദീർഘകാലം ശുശ്രൂഷിച്ചുകൊണ്ട് അവിടുത്തെ ജനഹൃദയങ്ങളിൽ ആഴമായി അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെ കോളേജുകളും സ്കൂളുകളും സഭയ്ക്ക് പല ആസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ അദ്ദേഹം എടുത്ത താല്പര്യങ്ങളും അദ്ദേഹം യത്നിച്ച കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ആ വലിയ പിതാവിനെ വളരെ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ, വളരെ സ്നേഹാദരവോട് സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ 8 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവയുടെ ഓർമ്മ 23 ഓർമ്മയാണ്. ദേവലോകം കാതോലിക്ക താരതനയിൽ കബറടങ്ങിയിരിക്കുന്ന മാത്യൂസ് പ്രഥമൻ ബാവ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ സഭയിൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ സഭയുടെ ഭക്തിയും അതുപോലെ തന്നെ നന്മയും നഷ്ടപ്പെട്ടു പോകാതെ പ്രൗഢ ഗാംഭീര്യത്തോടുകൂടിയൊക്കെ ആത്മികതയും നയിച്ച ഒരു പിതാവാണ്. പ്രത്യേകിച്ച് ആരാധനയുടെ നൂതന തലങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഭക്തി കൂടുതൽ സഭയ്ക്ക് മുഴുവൻ ലഭ്യമാകത്തക്കോണം ആരാധനാ പരിഷ്കരണങ്ങളൊക്കെ വരുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ. അത്രമാത്രം വിശ്വാസത്തെയും സഭയും സ്നേഹിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. ഈ രണ്ട് പിതാക്കന്മാരെയും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ ദിനങ്ങളിൽ സ്മരിക്കുന്നു. അവരൊക്കെ കാണിച്ചു തന്ന പാതകളെ നമ്മൾ അനുധാനം ചെയ്തുകൊണ്ട് ദൈവത്തെ നോക്കി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പിതാക്കന്മാരെ ഓർക്കുകയും അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി ഈ രണ്ട് പിതാക്കന്മാരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിലായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് സുവിശേഷ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഒന്ന് ഡോക്ടർ വി സി വർഗീസിനാണ്. ഇതിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാഴ്ച കഴിഞ്ഞ എന്റെ മുകളിലത്തെ ആഴ്ചയും അച്ഛൻ തന്നെയാണ് പ്രസംഗിച്ചത്. പെട്ടെന്ന് മറ്റാരും ലഭ്യമാകാതിരുന്നപ്പോൾ ഞാൻ അച്ഛനോട് ഇന്നലെ രാത്രിയിലാണ് ആവശ്യപ്പെട്ടത്. പ്രസംഗിക്കാനായിട്ട് അച്ഛനൊരു പെട്ടെന്നൊരു അസൗകര്യം വന്നു, ഫ്ലൈറ്റിൽ യാത്രയായിട്ട് ആവശ്യം വന്നു. അതുകൊണ്ട് തന്നെ വി സി വർഗീസിനോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛനെ സമ്മതിക്കുകയും കൃത്യസമ്മത്ത് തന്നെ സമയത്ത് തന്നെ ഈ പ്രാർത്ഥനയിൽ അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെ പേരില് പ്രിയപ്പെട്ട വി സി വർഗീസിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ വേദവാസ്തുക്കളും ഞാൻ നിർവഹിക്കുന്നതായിരിക്കും.
വീണ്ടും ഒരു പഴയ ഗീതം, എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്നുള്ള ഗീതം. 73rd ഗീതം സുശേഷ ഗീതങ്ങൾ.
എന്നും അല്ലവൻ യേശു, എന്നും അല്ലവൻ
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നതിന് ദൈവം ഇടയാക്കിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. അതുപോലെ ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. നമ്മളെ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും ഒക്കെ ആയിട്ട് പല പള്ളികളിലും നമ്മളെ പരിശുദ്ധ പരിമള തിരുമേനിയുടെ ഓർമ്മ ദിവസം നടത്തുന്നുണ്ട്. അതുപോലെ ഇന്ന് അച്ഛൻ മെൻഷൻ ചെയ്ത ദേവദോസ്യസ്ത്രിമേനിയുടെയും മാത്യുസ് പ്രതവൻ കാതോലിക്ക ബാവയുടെയും പരിശുദ്ധ മാത്യുസ് പ്രതവൻ കാതോലിക്ക ബാവയുടെയും ഓർമ്മ ദിവസങ്ങളും ആണ് ഈ ആഴ്ചയിൽ നടത്തുന്നത്. അവയൊന്ന് ദേവദോസ്യസ്ത്രിമേനിയുടെ കൂടെ ആശ്രമത്തിലെ ഏകദേശം ഒരു വർഷം താമസിക്കുന്നതിനും ബിലായില് താമസിക്കുന്നതിനും അവിടുത്തെ സെമിനാറിയുടെ ആരംഭത്തില് പ്രവർത്തിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒന്ന് അവസരത്തെ ഓർക്കുന്നു. തിരുമേനിയുടെ സ്നേഹമിശ്രണമായിട്ടുള്ള ആ പെരുമാറ്റവും ചിന്തകളുമൊക്കെ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുമല്ല, തിരുമേനിയുടെ അമ്മ വീടിന് അടുത്തുള്ള ഒരാളുമാണ്. ഞങ്ങളുടെ കുടുംബക്കാരുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നുകൊണ്ട് പ്രത്യേകമായിട്ടൊരു മമത എന്നോടും ഉണ്ടായിരുന്നു തിരുമേനിക്ക്. ആ തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. പരിമല തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഞാന് ഇന്റർനാഷണലായിട്ടേ ഉള്ളൂ, അധികം കൂടുതലൊന്നും അദ്ദേഹത്തെ കുറിച്ച് തിരുമേനി പരിശുദ്ധ പരിമലത്തിനെ കുറിച്ച് പറയുന്നില്ല. ഈ ഹൈന്ദവ ധർമ്മഗ്രന്ഥങ്ങളില് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് നാല് യോഗങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. ഇതിനകത്ത് സാധാരണ മനുഷ്യർക്ക് ഭക്തിയോഗം മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഭക്തിയുടെ മാർഗത്തിലേക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കുക. മറ്റുള്ളതൊക്കെ വളരെ ദുഷ്കരമായിട്ടുള്ള പ്രയാസമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ നാല് യോഗങ്ങളും ഒരുപോലെ കൂട്ടിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ കാഴ്ചവെച്ച ഒരു പിതാവാണ് പരിശുദ്ധ പരമല ത്രിമേനി. ഭക്തിമാർഗങ്ങളിലൂടെ, അത് കർമ്മമാർഗങ്ങളിലൂടെയും ജ്ഞാനമാർഗങ്ങൾ കൂടെയും രാജമാർഗങ്ങൾ കൂടെയും, അത് അധികാരം ഭരണത്തിൽ കൂടിയും ദൈവത്തെ സാക്ഷാത്കരിക്കുന്നതിനും ആ ദൈവത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിനും തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത പരിശുദ്ധനാണ് പരമല തിരുമേനി. മനുഷ്യനെ മൂന്ന് ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളെന്നാണ് പറയുന്നത്. സത്വം, രജസ്, തമസ് എന്നിവയാണ്. ഇതിനകത്ത് ഈ സത്വഗുണം എന്ന് പറയുന്നത് ഏറ്റവും അത്യുത്കൃഷ്ടമായിട്ടുള്ള ഗുണമാണ്. നിർമ്മലഹേതുവായി സത്വഗുണം, സാത്വികമായ മനസ്സ്, നിർമ്മലവും തെളിവുറ്റതും അചഞ്ചലവുമായ ആത്മ ചൈതന്യം പകരുന്നതുമാണ്. ഈ ഗുണങ്ങളോടുകൂടി ഉള്ള ഒരു മഹൽ വ്യക്തിയുടെ ജീവിതമാണ് പരിശുദ്ധ പരമത്തിരുവിൽ നമുക്ക് കാഴ്ചവെച്ചതും നമുക്കത് പിന്തുടരുവാനായിട്ട് തന്നതും. എന്നാൽ അതിനകത്ത് തമസ് എന്ന് പറയുന്ന ആ സ്വഭാവവിശേഷം അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതും എല്ലാവരിലും മോഹം ജനിപ്പിക്കുന്നതുമാണ്. തമോ ഗുണം, അലസത, നിദ്ര, വിഷാദം, വൈരാഗ്യം, നൈരാശ്യം എന്നിവ ഈ തമോ ഗുണമുള്ളവരിൽ കാണാം. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അധികം പഠിക്കാറില്ല. പക്ഷേ അവരെ നമ്മൾ സാധാരണ ഗതിയിൽ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ഈ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലുമൊക്കെ നമ്മൾ എപ്പോഴും റൈച്ചസ് പീപ്പിൾ, നന്മ നിറഞ്ഞതും നല്ലതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള, നെഗറ്റീവ് ചിന്താഗതിയായിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ അവന് ആധുനിക ലോകത്തിൽ നമ്മളുമായിട്ട് താരതമ്യപ്പെടുത്താം എന്നുള്ളൊരു ചെറിയൊരു ചിന്തയാണ് ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകം 13:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദിസ് കോൾസ് ഫോർ വിസ്ഡം. If anyone has insight, let him calculate the number of the beast. It is the man's number. His number is 666. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രയേ? അതിന്റെ സംഖ്യ 666 എന്നായിരുന്നു. ഇത് ഈ വെളിപാട് പുസ്തകം, അതിനെക്കുറിച്ച് അധികമൊന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സമയമുള്ളപ്പം വേറൊരു ദിവസം അതിനകത്തെ കുറിച്ച് പറയാം. എന്നാൽ ഈ നമ്പറ് പുതിയ നിയമത്തിലെ വെളിപാട് അപ്പാക്കൽറ്റിക് ലിറ്ററേച്ചറിനകത്തുള്ള ഒരു നമ്പറാണ്. ഇന്ന് പലതും കേട്ടിട്ടുണ്ട്. ആന്റൈ ക്രൈസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്, അന്തിക്രിസ്തു എന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പലതൊക്കെ നമ്മളത് കേട്ടിട്ടുണ്ട്. വെളിപാട് പുസ്തകം പല ആൾക്കാരെയും ആ നമ്പറിൽ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മൾ കറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റാലിന്റെ നമ്പർ അതായിരുന്നുവെന്നും ഹിറ്റ്ലറിന്റെ നമ്പർ അതായിരുന്നുവെന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തില് ഇതുപോലെ ഒരു നമ്പറുള്ള ഒരു മനുഷ്യൻ പഴയ നിയമത്തിലുണ്ട്. അയാളെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പുസ്തകം എസ്തറിന്റെ പുസ്തകം ആണ്. വിശുദ്ധ വേദപുസ്തകത്തില് രണ്ട് ബുക്കുകൾ മാത്രമാണ് സ്ത്രീകളുടെ നാമത്തിലുള്ളത്. ഒന്ന് റൂത്ത്, രണ്ടാമത്തെ എസ്തേർ. എസ്തേറിന്റെ പുസ്തകം അതിനകത്ത് ഒരിടത്ത് പോലും യഹോവ എന്നോ ദൈവമെന്നോ അല്ലെങ്കിൽ കർത്താവെന്നോ അങ്ങനെയുള്ള യാതൊരു പേരുകളും അതിനകത്ത് കാണുന്നില്ല എന്നുള്ളൊരു വിശേഷമുണ്ട്. അതുകൊണ്ട് ഇത് റബാനിക്ക് അല്ലെങ്കിൽ റാബൈ യഹോവയുടെ എഴുത്തുകളിനകത്ത് ഇത് ആദ്യമൊന്നും അവരിത് അംഗീകരിച്ചിട്ടില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നീടൊക്കെ വളരെ ലേറ്റർ ആണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 12 വർഷത്തെ ഒരു സമയപരിധിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് ക്രൈസിസ്, ഒരു ക്രൈസിസ് ബുക്കാണിത്. ഇറ്റ് ഈസ് എ ഡ്രാമ, നോട്ട് എ ഫിക്ഷൻ. ഹൗഎവർ, വാട്ട് എ ജെനുവൈൻ ഫാക്ട്, ഇറ്റ് ഈസ് സെറ്റ് ഓൺ ദ സ്റ്റേജ് ഓഫ് എ റിയൽ ഹിസ്റ്ററി ആൻഡ് ഗാദേഴ്സ് അറൌണ്ട് ആക്ച്വൽ പേഴ്സൺസ്. അതിനകത്ത് 5 ഇമ്പോർട്ടന്റ് ആൾക്കാരാണ് അതിനകത്തുള്ളത്. അവരുടെ ചുറ്റുമാണ് ഈ കഥ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി നടക്കുന്നത്. ഇത് BC 485 തൊട്ട് 465 വരെയുള്ള കാലയളവിൽ നടന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിന്റെ ഓതർ ഇസ്ര നെഹമ്മായ ആണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ സഭയിൽ അത് കൂടുതലും മൊർദെഖായി ആയിട്ടാണ് പറയുന്നത്. മൊർദെഖായിയുടെ ആണെന്ന് പറയാനായിട്ട് അതിനകത്ത് തന്നെ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് മൊർദെഖായി പല എഴുത്തുകൾ അയക്കുന്നുണ്ട് യഹൂദന്മാർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എഴുതി ചേർത്ത ഒരു ബുക്കാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ഹൂ ഇസ് ദ ഓതർ എന്നുള്ളത്. അതിനകത്ത് 5 ആൾക്കാരെന്നുള്ളത് പിന്നെ അഹിഷ്വേരസ് രാജാവ്, അഹിഷ്വേരസ് രാജാവ് പേർഷ്യൻ രാജാവാണ്, ഡാറീസിന്റെ പുത്രനായ രാജാവാണ്. അതിന് സേർസസ് എന്ന് ഗ്രീക്കിൽ പറയും, XERESES സേർസസ് എന്ന് ഗ്രീക്കിലും പറയും. ദ പേർഷ്യൻ മോണാർക്ക് വാഷ്ടി, VASHTI, അദ്ദേഹത്തിന്റെ ഡിപ്പോസ്ഡ് വൈഫ് ക്വീൻ ആയിരുന്നു, മാറ്റപ്പെട്ട ക്വീൻ ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്നത് ഹേമാൻ, ഹാമാൻ എന്നും പറഞ്ഞൊരു മനുഷ്യൻ. ദ ജൂ ഹേറ്റർ, യഹൂദന്മാരെ അങ്ങേയറ്റം വിരോധിയായിരിക്കുന്നവൻ. പിന്നത്തേത് മൊർദെഖായി, ദ ജൂയിഷ് ലീഡർ. ആൻഡ് എസ്തർ, ദ ജൂയിഷ് ഗേൾ ഹു ബിക്കെയിം ദ ക്വീൻ. ഈ 5 പേരാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ദ പർപ്പസ് ഓഫ് ദ ബുക്ക് ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ദ പ്രൊവിഡൻഷ്യൽ കെയർ ഓഫ് ഗോഡ് ഓവർ ഹിസ് പീപ്പിൾ. ഈ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പ്രൊവിഡിയോ, വിച്ച് മീൻസ് ഐ സി തിങ്സ് ബിഫോർ ഹാൻഡ്, അല്ലെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി. പ്രോ ബിഫോർ, പ്രോ വീഡിയോ, ഐ സി തിങ്സ് ബിഫോർ ഹാൻഡ്, ലാറ്റിൻ വേർഡാണ്. പ്രൊവിഡൻസിൽ നിന്ന് വന്നിരിക്കുന്ന ലാറ്റിൻ വേർഡ് എന്നാണ് ഈ പ്രൊവിഡൻസ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ അത്ഭുതകരമായ പദ്ധതിയുടെ ഒരു പരിണാമമാണ്, എങ്ങനെയാണ് യഹൂദന്മാരെ രക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പദ്ധതിയാണ്. യഹൂദന്മാരെ നമുക്കറിയാം എക്സൈലോ അവർ പുറത്തുപോയി അവർ പേർഷ്യ മീഡിയോ പേർഷ്യൻ രാജ്യത്തെ അധിവസിക്കുന്ന സമയമാണിത്. As a matter of fact, name of God does not occur in this book of Esther. പക്ഷെ ഹീബ്രിയു നല്ലവണ്ണ സ്കോളേഴ്സിനെ അത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അക്രോസ്റ്റിക് വേയില്, അതായത് രഹസ്യമായിട്ട് യഹോവയുടെ പേര് ജെഹോവ, JEHOVAH എന്ന് അഭിപ്രായപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹീബ്രിയു ടെക്സ്റ്റിനകത്ത് 1:20, 5:14, 5:13, 7:7, 7:15 ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം അത് അക്രോസ്റ്റിക് വേയില് ഓരോ അക്ഷരമാക്കി കൂട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടി വായിച്ചാൽ ജെഹോവ എന്നുള്ള പേര് അതിനകത്ത് കാണാം. ഇത് ഞാൻ അതിനകത്ത് ദ വിക്കറ്റ് ഹാമാൻ പ്രിഫിഗേഴ്സ് ദ സൺ ഓഫ് സിൻ, ദ മേൻ ഓഫ് സിൻ. അവന് എങ്ങനെയാണ് ഈ 666 എന്നുള്ള നമ്പർ അവന് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് റെവല്യൂഷൻ, അതിന്റെ നമ്പർ 666. എന്നാൽ പഴയ നിയമത്തിലെ BC 465 അല്ലെങ്കിൽ 485 to 465 വരെയുള്ള ഈ സമയത്ത് ഇവന്റെ പേരിൽ എങ്ങനെ ഇത് വന്നു എന്ന് കാണുമ്പം അവന്റെ സ്വഭാവ വൈശിഷ്ട്യം എന്താണ് എന്ന് അറിയുന്നതിനായിട്ട് 6 വിധത്തിൽ നമുക്ക് നോക്കാം. അതിനെ 6 കാര്യങ്ങൾ മാത്രമാണ്. 666 ഈസ് ദ നമ്പർ ഓഫ് എ സിൻഫുൾ മാൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ നമ്പറാണ് സിക്സ് എന്നുള്ളത്. കാരണം ഓൺ ദ സിക്സ് ഡേ മാൻ വാസ് ക്രിയേറ്റഡ് and it was his number. 6 times 2 is 12, അതുപോലെ 6 times 4 is 24. ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഈ ന്യൂമറോളജി, ഹീബ്രിയു ന്യൂമറോളജിയിലെ ഈ സിക്സിലെ പല നമ്പറുകളും ഒക്കെ നമ്പർ പിന്നെ മീനിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഹീബ്രിയുയിലെ പിന്നെ നമ്പേഴ്സില്ല, അവിടെ എല്ലാം ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്പറാണ് അവർ കണക്ക് കൂട്ടുന്നത്. അവൻ്റെ പേര് ഹിസ് നെയിം ഇൻ ചാപ്റ്റർ 7:6 എസ്തേറിലെ ബ്രാൻഡ് ഹീം ഇൻ ദ ഹാമാൻ ഓഫ് ദ വിക്കറ്റ്. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ ദുഷ്ടനായ ഹാമാൻ എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഹിസ് ഹീബ്രു ലെറ്റേഴ്സ് വിച്ച് മേക്സ് അപ് ടു ദ ഹിസ് ടൈറ്റിൽ 666, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് 666 എന്നുള്ളത്. ആ പിന്നെ ഹാമാന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ആന്റി ക്രൈസ്റ്റ്. ഹിസ് പവർ, ഒന്നാമത്തേത് അവന്റെ പവർ. അവന് ഹി വാസ് എ സഡൻ, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെയാണ് അവന്റെ പവർ. ഹി വാസ് റേസ്ഡ്, ഹി ഔട്ട് നമ്പർ ഓൾ ഹിസ് ഫെലോസ്. അവന്റെ കൂടെയുള്ള രാജാക്കന്മാർ അല്ല പിന്നെ പ്രഭുക്കന്മാരിൽ ഏറ്റവും ഉന്നതനായിട്ട് വന്നു. സാത്താന്റെ ഒരൊറ്റ ഇതാണ് എല്ലാ മനുഷ്യനെയും ഏറ്റവും ഉന്നതരാക്കി കൊണ്ടുവരാനായിട്ട് നോക്കും. അവനൊരു അടങ്ങാത്ത തൃഷ്ണയാണ്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിട്ട് ഇവൻ വരിക. നമ്മുടെ സഭയിലും മറ്റുള്ളവർക്ക് ഈ സ്വഭാവമുള്ളവരുണ്ട്, എല്ലാവരും ടു കൺട്രോൾ ചെയ്യുക അതർ പീപ്പിൾ, എന്നിട്ട് ബ്രിങ്ങിം അപ് ഹിസ് വോയിസ്. അത് നമ്മുടെ പൊതുയോഗത്തിൽ വളരെ കാണാവുന്നതാണ്. ഓരോരുത്തരുടെ വോയിസ് അവരെ മറ്റുള്ളവരെക്കാട്ടിലും മുൻപായിട്ട് കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളത്, അത് ഒരു സ്വഭാവം അതാണ്. ഈ ഈ ഹാമാന്റെ ഒരു സ്വഭാവം അതായിരുന്നു. അവന് ആൻഡ് അവന് ഫോർഷാഡോസ് ദ ഫിയർസം ബീസ്റ്റ്. റെവല്യൂഷൻ 13 കഴിഞ്ഞ ഈ ബീസ്റ്റ് അല്ലെ മൃഗത്തിന്റെ ആ സ്വഭാവത്തിലായിട്ട് വരികയാണ്. അവന്റെ പവർ, അവന്റെ എമിനൻസ് ഫ്രം ദ ഡ്രാഗൺ. ദാനിയേലിന്റെ 78 നിന്ന് അവൻ പറയുന്ന ഡ്രാഗൺ അല്ലെങ്കിൽ ആ പിന്നെ മൃഗത്തിന്റെ പവറാണ് അവന് കിട്ടിയിരിക്കുന്നത്. വൈശുദ്ധ പൗലോസ് ലീഗ 2 തെസ്സലോനിയർ 2 പറയുന്നുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കേണ്ടതിനെ ഇതുവരെ തടുക്കുവാൻ വഴിയിൽ നിന്ന് മാറിപ്പോക വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒതുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോട് അടയാളങ്ങളും കൂടെ അത്ഭുതങ്ങളോട് അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. 2 തെസ്സലോനിയർ 2:7-9 ഇപ്പൊ ഞാൻ വായിച്ചത്. പരിശുദ്ധ പൗലോസ് ലീഗ പറയുന്നത് ഇവനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അവന്റെ പവർ. രണ്ടാമത്തേത്, അവന്റെ നെയിം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഹിസ് നെയിം 666, അവന്റെ ആൽഫാബെറ്റിക്കൽ ഓർഡർ അവന്റെ നെയിമിന്റെ നമ്പർ അതാണ്. മൂന്നാമത്തേത്, ഹിസ് പ്രൈഡ്. ഹിസ് ബി ബോസ്റ്റ് ഹിസ് ഗ്ലോറി ആൻഡ് റീച്ചസ് ടു സുരേഷ്. അവന്റെ ഭാര്യയുടെ പേര് സുരേഷ് എന്നുള്ളത് അവളോട് പറഞ്ഞിരിക്കുന്നുണ്ട്, അവന്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു. 5:11, 5:13, 5:6, 7:9 സ്ഥലത്ത് വന്നിരിക്കുന്നു. അവന് ദ മേൻ ഓഫ് സിൻ അങ്ങനെ കാണിക്കുന്നതിനുള്ളതാണ് പൗലോസ് ലീഗ പിന്നെയും അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിയർ 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ ദൈവമെന്ന് നടിച്ചു. ദൈവം എന്നോട് പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിന്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന പരിശുദ്ധ പൗലോസ്ലീഗ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഹാമാനെ കുറിച്ച് പറഞ്ഞാല് അവന് അവന്റെ ഒറിജിൻ എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ, അവന്റെ ജീനിയോളജി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ജനസിസിന്റെ 36:12 അവര് ഏശാവിന്റെ വംശപാരമ്പര്യമാണ് അവനെ. അവന്റെ ഏശാവിന്റെ ഒരു മകന്റെ മകൻ അവന്റെ കൊങ്കുബൈൻ അല്ലെങ്കിൽ അവന്റെ വെപ്പാട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു പുത്രന്റെ പേരാണ് അമോലേ അമാലേക്കിയർ അല്ലെ അമാലേക്ക്. അമാലേക്കിനെ കുറിച്ച് പറയുമ്പം ഇസ്രായേലിലെ തലമുറ തലമുറയായി ശത്രുയായിരിക്കുന്നതാണ് അമാലേക്കിയത്. ആ അമാലേക്കിയത്തിന്റെ ഒരു മകനാണ് പിന്നെ ആഗാഗ് ആഗഗൈറ്റ് എന്ന ഇവനെ കുറിച്ച് പറയുന്നത്. ഈ ആഗാഗിന്റെ വംശത്തിലുള്ളവരാണ് ഈ ഹാമാൻ. അതുകൊണ്ട് ഇത് നോക്കണം, ഏശാവിന്റെ വംശപരമ്പരയും യാക്കോവിന്റെ വംശരിയും ഇവിടെ ശത്രുതയായി നിൽക്കുകയാണ്. തലമുറ തലമുറയായിട്ടുള്ള ശത്രുതയാണത്. അത് ലോകാവസാനം വരെയും കാണും. യാക്കോവിന്റെ തലമുറയിൽ കൂടി വരുന്നതാണ് ഇസ്രായേല്, ഏശാവിന്റെ തലമുറയിൽ കൂടി വരുന്നതാണ് പിന്നെ ഈഡോമൈറ്റ്സ്. അതിന്റെ പുതിയ നിയമത്തിൽ നോക്കിയാൽ ഈഡോമൈറ്റ് ആകുന്നത് പിന്നെ ഹെരോദാവ് അല്ലെങ്കിൽ ഹെരോദാ രാജാവെന്ന് അവൻ പ്രോസലൈറ്റ് ആണ്. അവന് ഈഡോമൈറ്റ് ആയിരുന്നു. അവന് മതം മാറി യഹൂദനായി തീർന്നതാണ്. പക്ഷെ അവന്റെ ശത്രുത നോക്കണം, കർത്താവുമായിട്ടുള്ള അവന്റെ ശത്രുത നോക്കണം. അവനെ കർത്താവ് അവനെ കുറുക്കനെന്ന് വരെ വിളിച്ചിട്ടുണ്ട് ആ ഹെരോദാവിനെ. അതുകൊണ്ട് ആ ശത്രുത നിലനിൽക്കുന്നു നോക്കണം. പഴയ നിമിത്തില് ഉൽപ്പത്തിയുടെ ആരംഭം തൊട്ടേ ആ ശത്രുത അങ്ങനെ നിൽക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ അമലേക്കുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ആ അത് കാണാം. അതാണ് അവന്റെ വംശപാരമ്പര്യ. അമലേക്ക് നമ്പറിന്റെ നമ്പർ അതായത് സംഖ്യാ പുസ്തകം 24:24 ഇവരെ നശിപ്പിക്കാനായിട്ട് ബട്ട് ദർ വാസ് എ സ്റ്റാർ ഔട്ട് ഓഫ് ജേക്കബ് ആൻഡ് സെറ്റ് ഔട്ട് ഓഫ് ഇസ്രയേൽ വിച്ച് ബ്രിങ്സ് ഡിസ്ട്രക്ഷൻ ഓഫ് അമാലക്കൈറ്റ്. യാക്കോവിന്റെ ഒരു നക്ഷത്രവും ഇസ്രായേലിന്റെ വടിയുമായിരുന്നവൻ അവനെ ഡിസ്ട്രക്ട് ചെയ്യും. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ബലയാമിന്റെ പ്രവചനത്തിനകത്ത് ഉള്ളതാണത്. ബാലാക്കും ബലയാമായിട്ടുള്ള പ്രവചനത്തിനായിട്ടുള്ള ഒരു പ്രവചനമാണത്. പിന്നെ ന്യൂ ടെസ്റ്റമെന്റ് ക്രൈസ്റ്റ് ഷാൾ സ്മൈറ്റ് ആന്റി ക്രൈസ്റ്റ് രണ്ട് പ്രശ്നം 2:8 പറഞ്ഞിട്ട് അവന്റെ വായിലെ ശ്വാസത്താൽ ആന്റി ക്രൈസ്റ്റിനെ നശിപ്പിക്കുമെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ അതാണ് ഹാമാന്റെ വേറൊരു സ്വഭാവം. 5 ഹാമാന്റെ പ്ലോട്ട്. ഹി മേക്സ് മോർദെക്കായിക്ക് കോൺഷ്യസ്നെസ് റെസിസ്റ്റൻസ് ഇൻ ദ ഒക്കേഷൻ ഫോർ എ കണ്ടംപ്ലേറ്റഡ് അനൈലിയേഷൻ ഓഫ് ദ ഹോൾ ജൂയിഷ് ഫേസ്. അതിനുവേണ്ടി മോർദെക്കായിയെ തൂക്കു നിന്ന് 50 ഉയരമുള്ള ഒരു കഴുകുമരം അവൻ ഉണ്ടാക്കി. ആ ഹോൾ ജൂയിഷ് നേഷൻ അതായത് പിന്നെ പേർഷ്യൻ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയും പ്രത്യേക ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇതിനകത്ത്. ദ വെസ്റ്റ് ഓഫ് ദ ഇൻഡസ് റിവർ ടു ഈസ്റ്റ് ഓഫ് അപ് ടു ഇത്യോപ്യ കുഷ് രാജ്യം എന്ന് പറയുന്ന ഇത്യോപ്യ. ഇത്രയുമുള്ള പ്രദേശമാണ് ദ ഇന്ത്യ മാഗ്ന എന്നറിയപ്പെടുന്നത്. ആ ഇൻഡസ് രാജ്യം അല്ല ഹിന്ദു രാജ്യം തൊട്ട് വരെയും ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആ സാമ്രാജ്യത്തിലുള്ള ചിതറിപ്പാർക്കുന്ന എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ കൽപ്പന എഴുതിയിട്ട് നിങ്ങളെ വീട്ടിൽ പോയുമ്പോൾ നിങ്ങൾ ഇത് പിന്നീട് വായിച്ചു നോക്കി മനസ്സിലാക്കി. ഞാൻ ചരിത്രത്തിൽ മുഴുവൻ കടക്കുന്നില്ല, കാരണം നമ്മുടെ സമയം അതിനു വേണ്ടി അനുവദിക്കുന്നില്ല. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചരിത്രത്തിൽ തോന്നുന്നില്ല. ഹാമാനെ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി കൽപ്പന എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് അതിനെ സീൽ ചെയ്തു അയച്ചു വരുന്നു. പിന്നെ മോർദെക്കായി രാജ്ഞി പോയി പിന്നെ ചോദിക്കുന്നതും പിന്നെ രാജ്ഞിയുടെ ബെഡിൽ ഇവൻ വന്ന് കിടന്നതും രാജാവ് കാണുന്നതും അവനെ തന്നെ മോർദെക്കായിയെ അവര് പിന്നെ റോയൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും. ഈ ഹാമാനെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്റെ ഉണ്ടാക്കിയിരിക്കുന്ന കഴുകുമരത്തിൽ അവനെ നശിപ്പിക്കണമെന്ന്. ഹാമാൻസ് ഡൂം 6 While he is in the power, he is terrible, but he lasts only a few years. Your progeny perished with him. 9:14 എസ്തേറിനെ വായിച്ചു കഴിഞ്ഞാൽ ഹാമാനും അവന്റെ 10 ആ കഴുകുമരത്തിൽ തൂക്കിക്കുന്നതാണ്. യഹോവയ്ക്ക് എതിരായിട്ട് യഹോവയുടെ ജനത്തിന് എതിരായിട്ട് നിന്നവനെ ദൈവം അവൻ തന്നെ വീഴ്ച കുഴിയിൽ അവനെ തന്നെ വീഴ്ചിട്ടിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ടല്ലോ. നമ്മുടെ ലോകത്തിലും ഇവിടെയും എല്ലാം ഇത് നമ്മുടെ സഭയിലും മറ്റുള്ളവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞ ഇതുപോലെ കാണാം, താൻ കുഴിക്കുന്ന കുഴി താൻ തന്നെ വീഴുന്നതായിട്ട് കാണാം. അത് ആമാന്റെ ഒരു പഠനമാണ്. ആന്റി ക്രൈസ്റ്റ് ിനെ കുറിച്ച് ആമാന്റെ നമ്പറ് അതുപോലത്തുള്ള ഒരു പഠനമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അത് സ്ത്രീ ഗുണങ്ങളില് തമസ് എന്ന ഗുണത്തിൽ ജനിക്കുന്നവരാണ്. നമ്മളെല്ലാവർക്കും ഈ മൂന്ന് ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിനെയൊന്ന് പരിശുദ്ധ പരമനത്തിരിമേനയുടെ മാതിരി അതിനെയൊന്ന് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ബലഹീനായ എന്നെയും നിങ്ങളെയും അതിനെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ എളിയ വചനങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നമുക്ക് കേൾക്കേണ്ട കോണം ഇടയായി തീർന്നു. ഒരിക്കൽ കൂടി നമ്മൾ സാധാരണ കാണുന്നതിൽ വേദപുസ്തക സാധാരണ നമ്മളൊക്കെ വേദപുസ്തക ഒരു വിഷയം എടുത്തുകൊണ്ട് ധ്യാനാത്മകമായ ചിന്തകള് നിർവഹിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരി അതിന് മറ്റൊരു തലം കൊടുത്തുകൊണ്ട് കുറെ കൂടെ ഇതിനു പറഞ്ഞിട്ടുള്ളതാണ് പ്രസംഗം പലപ്പോഴും എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള നമുക്ക് അറിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ആ രീതിയിലൊരു ഒരു പഠന തലത്തിൽ കൂടിയാണ് അച്ഛന് സാധാരണ ഈ ചിന്തകളെയൊക്കെ നിർവഹിക്കാറുള്ളത്. ഇന്നും എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും നീചനായ ഒരു നേതാവ് ഹാമാൻ, അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് വേദവസ്തുത്തിൽ കാണുന്ന തിന്മയുടെ പ്രതീകമായിട്ടുള്ള ആളുകളുടെ ഒരു സംഖ്യ നമ്പറെ കണക്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരൊക്കെ പഠനം നടത്തിയിട്ടുണ്ടല്ലോന്നൊക്കെ അറിയാം. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു തുടക്കം ഇട്ടുകൊണ്ട് തന്നെയാണ് അച്ഛന് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട്, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം, ഈ സൃഷ്ടിയുടെ ആരംഭം മുതല് ദൈവം ഒരു വേർതിരിക്കപ്പെട്ട ദൈവജനതയെ മാറ്റിയെടുക്കുന്നുണ്ട്. ഈ ദൈവജനതയെ കൊണ്ട് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഈ ദൈവജനതയെ കൊണ്ട് സംരക്ഷിക്കപ്പെടുവാനും അല്ലെങ്കിൽ ഈ ദൈവജനതയെ കൊണ്ട് ലോകം ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയ ദൈവം ഒരു ജനതയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഈ നയിക്കപ്പെടുന്ന നിമിഷങ്ങളിലൊക്കെ ഈ ജനതയ്ക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് മിസ്രയേലിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവജനതയുടെ പീഡനത്തിൽ പ്രയാസപ്പെടുന്ന പിതാവ് അദ്ദേഹം മോശയൊക്കെ വിടുന്നുണ്ട്. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഉണ്ട്. കുറെയൊക്കെ അവരുടേതായ കുഴപ്പങ്ങളും ഉണ്ടാകാം, അതിനല്ലെങ്കിൽ മറ്റുള്ള ശത്രുക്കൾ ആക്രമിക്കുന്നു, എന്ത് തന്നെയാണെങ്കിലും ഈ പീഡനങ്ങൾ അനുമതിയുണ്ട്. പക്ഷെ ഈ പീഡനങ്ങളുടെ മധ്യത്തിലും ഈ ദൈവജനതയെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. ദൂഷ്യ അടിമത്തത്തില് ആകുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ വായിച്ചത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു ദൈവജനതയെ തന്നെ ഇല്ല, എപ്പോഴും നമുക്കറിയാം ഈ ചരിത്രത്തിലൊക്കെ ദൈവജനത ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ട്. മിസ്രയേൽ മുതൽ അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ദൈവജനതയെ ഭൂമുഖത്തിൽ നിന്നും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ചരിത്രം വേദവസ്തുതിൽ പലരും നമ്മൾ കാണുന്നത്. ഈ ഹാമാനും അതൊരു ഉദാഹരണമാണ്. ഇന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ നോക്കി ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ തെറ്റുകളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ദൈവജനതയെ ഏറ്റവും അപമാനിക്കാമോ അത്ര അപമാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അത് പക്ഷെ നമ്മുടെ ആളുകളും അറിയാതെ അതിന്റെ ഒക്കെ ഭാഗമായി തീരാറുണ്ട്. ഇത് നമ്മളെപ്പോഴും നോക്കി അറിയാം. ശരിക്കും ഈ ദൈവത്തെ അവഗണിക്കുന്ന ദൈവജനതയെ അവഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവയങ്ങളിൽ ഏറ്റുവാങ്ങുന്നത് തമ്പുരാൻ തന്നെയാണ്. അപ്പൊ ഇതൊന്നും ചരിത്രത്തിലുണ്ട്, പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് അത് നാളെ നടക്കും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത് ഈ ദൈവജനത ഒരിക്കലും ദൈവം കൈവിടത്തിൽ എന്നുള്ളതാണ്. ആ ദൈവജനതയെ സംരക്ഷിക്കാനായിട്ട് കൊണ്ട നടക്കാനായിട്ട് ദൈവം ആരെങ്കിലും എഴുന്നേൽപ്പിക്കും. അത് ചരിത്രത്തിൽ നമ്മൾ പലരിൽ നിന്നും കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ മൊർദെഖായിയുടെ നേതൃത്വത്തിൽ എസ്തേർ രാജ്ഞിയായി അഹശ്വേരോശ് രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് സംരക്ഷിച്ചതുപോലെ തന്നെ എക്കാലത്തും ഈ ദൈവജനതയെ സംരക്ഷിക്കാനായിട്ട് ദൈവത്തിനൊരു കൃപ, ദൈവത്തിനൊരു നോട്ടമുണ്ട് ഈ ജനതയുടെ മധ്യത്തില്. നമുക്കറിയാമല്ലോ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം ബിലയാം അമാലേക്ക് ബിലയാമിനെ വിളിച്ചുകൊണ്ട് ദൈവജനതയെ ശപിക്കാനായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ശപിക്കാൻ വരുന്നവ ശപിക്കാനായിട്ട് വിളിക്കപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ ക്രുദ്ധരായ ദൈവദൂതൻ വാളുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഭയപ്പെട്ട് അത് കണ്ട കഴുത നിലവിളിക്കുന്നൊക്കെ നമുക്കറിയാം ചരിത്രമൊക്കെ. അനുഗ്രഹിക്കാൻ ശപിക്കാൻ വന്നവന്റെ നാവിൽ ദൈവം അനുഗ്രഹത്തിന്റെ പാപങ്ങൾ കോറി എഴുതിയായിട്ട് നമ്മൾ കാണും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദൈവജനതയെ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും ദൈവത്തിന്റെ ഒരു ശ്രദ്ധയുണ്ട്. ഇതൊന്ന് ഞാനും നിങ്ങളും ഇവിടെ തിരിച്ചറിയുന്ന സത്യം, ആ ദൈവജനതയായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനതയാണെന്നുള്ള. അപ്പൊ ദൈവത്തിന്റെ ജനത വെറും നാമധേയമായ തരത്തിലല്ല, അത് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ഭക്തിയിലും നമ്മുടെ ആരാധനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അനുഷ്ഠാന ഘടകങ്ങളിലും ഒക്കെ ആ ദൈവത്വത്തിന്റെ നൽവരങ്ങളെ കാണിച്ചുകൊണ്ട് ജീവിക്കുക, അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് സത്യമായും ഞാനും നിങ്ങളുമൊക്കെ ദൈവജനതയെന്ന് ഘോഷിക്കാനായിട്ട് കഴിയുന്നത്. ആ ദൈവജനതയ്ക്ക് കഷ്ടതകളുണ്ട്, പീഡനകളുണ്ട്, നമ്മുടെ കുറവുകൾ കൊണ്ടോ മറ്റുള്ളവരുടെ പ്രതിബന്ധം കൊണ്ടോ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നിലവിളിക്കുമ്പോൾ ദൈവജനതയെ ആ തന്റെ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് അച്ഛൻ നമുക്ക് വിശദീകരിച്ചു തന്ന ഹാമാന്റെ ജീവിതത്തിൽ കൂടി അനുഭവിക്കാൻ ഇടയായി തീരുന്ന കഷ്ടതയെ അത് മാറ്റിക്കിട്ടിയത്. ആ ഒരു വിശ്വാസം നമ്മെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നയിക്കട്ടെ. ദൈവജനത ഞാനും നിങ്ങളും ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകതയുള്ളവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. വിളിക്കപ്പെട്ട ജനതയുടെ നന്മകളെ ഘോഷിക്കുവാനും അല്ലെങ്കിൽ ആ നന്മ തിരിച്ചറിഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ടും അല്ലെ നമ്മുടെ ഈ നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന സംഗതികളിൽ നിന്നൊക്കെ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുകയും ആ തിരിച്ചറിവ് കൂടുതൽ വിശുദ്ധിയിലേക്ക് ആ ദൈവത്വത്തിലേക്ക് ചേരത്തക്കൊണ്ടുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മളെ വളർത്തിയെടുക്കട്ടെ. ഈ പ്രാർത്ഥനയൊക്കെ അതിനിടയാക്കി തീർക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസിനോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ വാക്കുകളും സാന്നിധ്യവും ഒക്കെ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണം എന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മാമനച്ഛന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം നമ്മൾ പേരുകൾ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന ഓയേറ്റം നടത്തുന്നതായിരിക്കും.
മാരപ്രേമിന്റെ അനുതാപ ഗീതത്തിലെ നിന്റെ വിശുദ്ധാത്മാവിനെ നീ എന്റെ മനസ്സിൽ ഇരുത്തണമേ എന്ന് തുടങ്ങുന്ന നാലാട്ടുമാണ്. നിന്റെ വിശുദ്ധാത്മാവിനെ നീ എന്റെ മനസ്സിൽ ഇരുത്തണമേ, അതിൽ നിന്നുദുര മക്കളെ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കാൻ തന്നിട്ടുള്ളത് ഒരു ലിസ്റ്റിനെ ദിവസം ഇതിൽ ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിനെ ഓർക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ടുപേരുടെ പേരുകൾ പ്രത്യേകം ഓർത്തു. ഒന്ന് ഒരു സർജറി കഴിഞ്ഞു, ആ സർജറി വളരെ അനുഗ്രഹമായിട്ട് കഴിഞ്ഞു, സുഖം പ്രാപിക്കുന്നു. അതുപോലെ തന്നെ പോക്കായിട്ടുള്ള ലില്ലിക്കുട്ടി ജോണും ഒരുപാട് സുഖം പ്രാപിച്ചു വരുന്നു എന്നറിയാൻ കഴിഞ്ഞതിന് സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഗീത എസിനെ ഓർക്കാം, ഷൈജയെ ഓർക്കാം, ജിബോയിയും ഷൈനിയെ ഓർക്കാം, വിനീത അലക്ഷാമിനെ ഓർക്കാം, മാമൻ ചെറിയാനെ ഓർക്കാം, സുജിയെ ഓർക്കാം, ജൈനമ്മയെ ഓർക്കാം, സോജനെ ഓർക്കാം, നെയ്തൻ ജോൺ, റേച്ചൽ, മറിയ, ജസലേലിയ, രാജമ്മ, മറിയാമ്മ, ഏലിയാമ്മ, മാത്യു സാർ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, സ്മിത കുര്യൻ ഉമ്മൻ, സാറാമ കുര്യൻ, സോഫിയ, സാലി, ബിനോ, ശാലിനി ജോർജ്, അച്ചാമ്മ മാത്യു, സിൻസി, ശോഷമ്മ വർഗീസ്, ജോസക്കറിയ, അതുപോലെ തന്നെ ഓമന ചാണ്ടി, ആലീസ്, ആലീസ് ജോസഫ്, അതുപോലെ തന്നെ മറ്റൊരു ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയും സൗഖ്യത്തിനാണ് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെയും പേര് പ്രത്യേകിച്ച് ഓർക്കാമുണ്ടോ മാമനേശൻ?
ഇല്ല,
പ്രത്യേകിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ലിസി കാലിക്കോട്ടിനെ ഓർത്തിരുന്നു. ഒരുപക്ഷെ ചിലപ്പം ആർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, ദൈവസന്നിധിയിലേക്ക് പുള്ളിക്കാരി എത്തിച്ചേർന്നു. ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ലിസി കാലിക്കോട്ടുണ്ടായിരുന്നത്. 71 വയസ്സ്, 4 വർഷം ഡോക്ടറിലെ അംഗമാണ്. ആ പ്രിയ മാതാവിനെയും ദൈവസന്നിധിയിൽ ഉറക്കുകയും ആത്മാവിനെ ചന്ദ്രനെ കണ്ടക്കുവാണ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റോയി അച്ഛൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. സാക്ഷ പ്രാപിക്കുക. പോയി സാർ,
ഫോൺ ഓഫ് ആയിട്ട് കാണാം.
ഓക്കെ സാറെ, നമുക്ക് റോയിസിന്റെ ഫോൺ ഡിസ്കണക്ട് ആണ്. നമുക്കൊരു നിമിഷം ശിരസുകളെ ദൈവസമിതിയിൽ സമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബാറക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരണയുള്ള സ്വർഗീയ ദൈവമേ, വീണ്ടും ഞങ്ങൾക്കൊരു പ്രഭാതം അനുഗ്രഹിതമായി അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവം ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ അങ്ങയുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ലഭ്യമാകത്തക്കവണ്ണം അർഹതയുള്ളവരല്ല ഞങ്ങൾ, എങ്കിലും ഞങ്ങൾ കുറവുകളുള്ളവരാണെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുകയും കരുതുകയും ഇങ്ങനെ ബലമുള്ള കുഞ്ഞുങ്ങളിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം, ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആശ്വസിക്കുവാനും സന്തോഷിക്കുവാനും അവിടുന്ന് ഔദാര്യമായി തരുന്ന നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിലല്ലോ. അത് അനുഭവിക്കുമ്പോൾ അത് അങ്ങ് തന്നതാണെന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവിനനുസൃതമായി ഹൃദയത്തിനുള്ളിൽ അങ്ങേ ഏറ്റുപറയത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കണമേ. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ ഉള്ളം യഹോവയുടെ രക്ഷയിൽ ആനന്ദിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകളെ കൃപ സമർപ്പിക്കുന്നു. നിരന്തരമായി ഞങ്ങൾ അവരെ ഓർക്കുന്നു. ദൈവം അവർക്ക് കൊടുക്കുന്നിരിക്കുന്ന ആരോഗ്യത്തിനും സൗഖ്യത്തിനും ബലത്തിനും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അതല്ല, അങ്ങയുടെ സന്നിധിയിലേക്ക് എടുത്തു ചേർക്കപ്പെട്ടവരാണെങ്കിലും അവരുടെ ആത്മാവിന് വിശ്രാന്തി നൽകുകയും ആ കുടുംബത്തെ അവിടെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം നൽകണമേ. ദൈവമേ, രോഗം അതിശക്തമായിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വേദന അറിയാതെ അല്ലെങ്കിൽ അത് മൂലമുണ്ടാകുന്ന ഭയങ്ങളെ നീക്കി അങ്ങയുടെ തലോടലും അങ്ങ് ഒരുക്കുന്ന സൗഖ്യവും ബലവും ഒക്കെ അവരിൽ കൂടുതൽ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാരുടെ കരങ്ങളെ അവിടെ തുറണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളൊക്കെ ഫലവത്താകിച്ചേരുവാൻ ഇന്നിന്റെ മക്കളെ ഓരോരുത്തരും സംഗതിയാക്കണമേ. കണ്ണുനീരോട് അങ്ങയുടെ തൃപ്പാദങ്ങൾ അടുത്ത് വരുമ്പോൾ ഒരിക്കലും അവരെ തള്ളിക്കളയല്ലേ. ദൈവം, ഞങ്ങൾക്ക് ആശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വൈദ്യന്മാരിൽ ആശ്രയിക്കുന്നില്ല, അവരുടെ ശുശ്രൂഷയ്ക്ക് പരിമിതിയുണ്ട്. ഞങ്ങൾ മരുന്നുകളിൽ ഔഷധങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ല, അതിനും പരിമിതിയുണ്ട്. പരിമിതിയില്ലാത്ത അങ്ങയുടെ കരുണയും അങ്ങയുടെ തലോടലും അങ്ങ് ഒരുക്കുന്ന സ്വാന്തനവും കുടുംബത്തിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഉറ്റവര് നഷ്ടപ്പെട്ട വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അടുത്ത നാളുകളിൽ അനേക ആളുകൾ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ കുടുംബങ്ങൾക്കൊക്കെ അവിടുന്ന് ബലവും നൽകി ശക്തിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലൊക്കെ യാത്രയായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ മുറിവുകളെ അറിയാതെ വണ്ണം അങ്ങ് അവരെ കഴുകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാർദ്ധിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും അത് ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില സഭയെ തിരുവമാസം അർപ്പിക്കുന്നു. സഭയോടൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബാബാ തിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസുരത്തെയും നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മാതൃകയുള്ള കൂട്ടായ്മയായി ഈ സഭയെ അവിടുന്ന് വളർത്താൻ അവിടുന്ന് സംഗതിയാക്കണമേ. എല്ലാ സഭകളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതായത് എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടാതിക്ക് നേതൃത്വം നൽകുന്ന വൈദികരെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വീണ്ടും അവിടുത്തെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഇതിനനുഗ്രഹമായി വളരുവാൻ സഹായിക്കണം. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നീക്കണമേ. ഇതിന് ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ദൈവിക അനുഭവം നല്ല രീതിയിൽ തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ തൊട്ട് ശുദ്ധിപ്പെടുത്തണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ക്ഷമിച്ച് നന്മയിലേക്ക് നയിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമില്ലാശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ദിവസങ്ങളിലേക്ക് വാങ്ങിപ്പോയ ലിസി കാര്യക്കൂട്ടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിവാന്മാർക്കും നന്മയുള്ളവരുടെയും ഗൃഹത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരിക്കും ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്റെ നിന്റെ പിതാവിനെ, പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാൽ സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും ഇതിൽ സംബന്ധിച്ചിട്ട് എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ സഭയോടും സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരോടുകൂടിയും ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാണ്.
സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വീസി ജോസഫിന് ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ റോയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന പ്രിയപ്പെട്ട ഐസക്കൻ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇത് ഇതിന്റെ അസിസ്റ്റന്റ് മനോജ് അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങള് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനേകരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.